പ്രൈസ് ദി ലോർഡ്. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം അധ്യായം 10 തിരുവചനങ്ങൾ 1 മുതൽ 14 വരെ. നിയമം വരാനിരിക്കുന്ന നന്മകളുടെ നിഴൽ മാത്രമാണ്, അവയുടെ തനിരൂപമല്ല. അതിനാൽ ആണ്ടുതോറും ഒരേ ബലി തന്നെ അർപ്പിക്കപ്പെടുന്നെങ്കിലും അവയിൽ സംബന്ധിക്കുന്നവരെ പൂർണ്ണരാക്കാൻ അവയ്ക്ക് ഒരിക്കലും കഴിയുന്നില്ല. അവയ്ക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ബലിയർപ്പണം തന്നെ നിന്നുപോകുമായിരുന്നില്ലേ? ആരാധകർ ഒരിക്കൽ ശുദ്ധീകരിക്കപ്പെട്ടിരുന്നെങ്കിൽ പിന്നെ പാപത്തെക്കുറിച്ച് യാതൊരു അവബോധവും അവർക്കുണ്ടാകുമായിരുന്നില്ല. എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നു. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഇതിനാൽ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഇങ്ങനെ അരുളി ചെയ്തു, ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല, എന്നാൽ അവിടുന്ന് എനിക്കൊരു ശരീരം സജ്ജമാക്കിയിരിക്കുന്നു. ദഹനബലികളും പാപപരിഹാര ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല. അപ്പോൾ പുസ്തകത്തിൻ്റെ ആരംഭത്തിൽ എന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നതുപോലെ ഞാൻ പറഞ്ഞു, ദൈവമേ, അവിടുത്തെ ഇഷ്ടം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. നിയമപ്രകാരം അർപ്പിക്കപ്പെട്ടിരുന്ന ബലികളും കാഴ്ചകളും ദഹനബലികളും പാപപരിഹാര ബലികളും അവിടുന്ന് ആഗ്രഹിക്കുകയോ ഇഷ്ടപ്പെടുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, അവിടുത്തെ ഹിതം നിറവേറ്റാൻ ഇതാ ഞാൻ വന്നിരിക്കുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാനായി ഒന്നാമത്തേത് അവൻ നീക്കിക്കളയുന്നു. ആ ഹിതമനുസരിച്ച് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. പാപങ്ങളകറ്റാൻ കഴിവില്ലാത്ത ബലികൾ ആവർത്തിച്ചർപ്പിച്ചുകൊണ്ട് ഓരോ പുരോഹിതനും ഓരോ ദിവസവും ശുശ്രൂഷ ചെയ്യുന്നു. എന്നാൽ അവനാകട്ടെ പാപങ്ങൾക്കു വേണ്ടി എന്നേക്കുമുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുവോളം അവൻ കാത്തിരിക്കുന്നു. വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, കുരിശിൻ്റെ സുവിശേഷം അഥവാ കുരിശിൻ്റെ രഹസ്യം, രക്ഷാകര രഹസ്യം ധ്യാന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പ്രഭാഷണ പരമ്പരയിലൂടെ. യേശുവിൻ്റെ കുരിശുമരണത്തെ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി നമ്മൾ കണ്ടു. ദൈവികീയ പദ്ധതിയുടെ ഭാഗമായിരുന്നു അത്. ആ പ്രവചനങ്ങളുടെ പൂർത്തീകരണത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പഠിച്ചു. ഇന്ന് നമ്മൾ യേശുവിൻ്റെ മരണത്തെ ഒരു ബലിയർപ്പണമായി കണ്ട് വിശദീകരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ യേശുവിൻ്റെ മരണത്തിന് ബൈബിളിൽ മൊത്തമായിട്ട് നോക്കുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ വിശദീകരണവും അതുതന്നെയാണ്. യേശുവിൻ്റെ മരണം ഒരു പാപ പരിഹാര ബലിയായിരുന്നു. ഇങ്ങനെയാണ് യേശു തന്നെ വിശദീകരിക്കുന്നത്. മർക്കോസ് എഴുതിയ സുവിശേഷം 10:45 വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണും, മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്കു വേണ്ടി മോചനദ്രവ്യമായി നൽകാനുമാണ്. അനേകർക്കു വേണ്ടി സ്വന്തം ജീവൻ മോചനദ്രവ്യമായി നൽകാനാണ് യേശു വന്നിരിക്കുന്നത്. മനുഷ്യപുത്രനായി മോചനദ്രവ്യം എന്ന് പറയുമ്പോൾ ഒരാളെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന വിലയാണ്. അപ്പോൾ ഇവിടെ ഒരു അടിമത്തത്തിൻ്റെ ചിത്രമാണ് നിലനിൽക്കുന്നത്. മനുഷ്യൻ പാപത്തിന് അടിമയായിരിക്കുന്നു, പാപത്തിലൂടെ തിന്മയുടെ ശക്തികൾക്ക് അടിമയായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ പാപത്തിന് അധീനനായ മനുഷ്യനെ മോചിപ്പിക്കുന്നതിന് വേണ്ടി കൊടുക്കുന്ന വിലയാണ് യേശുവിൻ്റെ ബലി എന്ന് ഇവിടെ വിശദീകരിക്കുന്നു. ന്യായമായും ചോദിക്കാം, ആർക്കാണ് ഈ വില കൊടുത്തത്? യേശുവിൻ്റെ രക്തം വിലയായി കൊടുക്കുന്ന പിശാചിനാണെന്ന് പറയാനാവില്ല. ഒരു കാര്യമേ അർത്ഥമാക്കുന്നുള്ളൂ, മനുഷ്യൻ്റെ വിമോചനം, പാപത്തിൽ നിന്നുള്ള മോചനം വലിയ വില കൊടുത്തു നേടിയ ഒന്നാണ്. യേശുവിൻ്റെ ജീവനാണ് അതിന് പകരമായി കൊടുക്കുക. ഇവിടെ പാപത്തെയും ബലിയർപ്പണത്തെയും കുറിച്ച് പൊതുവായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യത്തേത് പാപത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. നിയമത്തിൻ്റെ ലംഘനമാണ് പാപം, ദൈവത്തിൽ നകന്നു പോകലാണ്, ദൈവത്തിന് അപ്രീതികരമായ ജീവിക്കലാണ്. അപ്പോൾ ദൈവഹിതത്തിന് വിരുദ്ധമായി പെരുമാറുന്നതിനെ പാപം. അപ്പോൾ ദൈവത്തിൻ്റെ ശത്രുതയിലായിത്തീരുന്നു മനുഷ്യൻ പാപം വഴി, ദൈവത്തിൽ നകന്നു പോകുന്നു. പാപം നിയമലംഘനമാണെന്ന് ഒറ്റ വാക്കിലെ യോഹന്നാൻ്റെ ലേഖനത്തിൽ കാണും. അപ്പോൾ നിയമം ലംഘിക്കുന്നതാണ്, ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നതാണ് പാപം. പാപത്തിൻ്റെ ഒരു വിശദീകരണം അതാണ്. അപ്പോൾ നിയമലംഘനം വഴി ദൈവത്തിൻ്റെ ശത്രുക്കളായിത്തീരുന്നു മനുഷ്യർ. എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് ഒരാൾക്ക് മോചനം ലഭിക്കുക? മോചനം ലഭിക്കാനായി പലവിധ മാർഗങ്ങളാണ് പല മതങ്ങളും നിർദ്ദേശിച്ചിട്ടുള്ളത്. പാപത്തെക്കുറിച്ച് പൊതുവായ കാഴ്ചപ്പാട് എല്ലാ മതങ്ങളിലുമുണ്ട്. ഇപ്പോൾ ദൈവത്തിന് അപ്രീതികരമായി ജീവിച്ചതിൻ്റെ പേരിൽ ദൈവത്തിൻ്റെ അപ്രീതിക്ക് മാത്രമായതിൻ്റെ പേരിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടി മറ്റ് എന്തെങ്കിലും കാഴ്ചകൾ സമർപ്പിക്കുക ആവശ്യമായിട്ട് വരുന്നു. അങ്ങനെ ബലിയർപ്പണത്തെക്കുറിച്ചുള്ള പൊതുവായൊരു കാഴ്ചപ്പാട് മിക്കവാറും എല്ലാ മതങ്ങളിലും നിലനിന്നു. അപ്പോൾ ദൈവത്തിന് പ്രീതികരമായ എന്തെങ്കിലും കാഴ്ചകൾ സമർപ്പിക്കുക, എന്താണ് ദൈവത്തിന് പ്രീതികരമായതെന്ന് ചോദിക്കുമ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തന്നെ ഇവിടെ പ്രസക്തമാണ്. ദൈവത്തെക്കുറിച്ച് മനുഷ്യൻ വിചാരിച്ചിരുന്നത് മനുഷ്യനെ പോലെയാണ്. ദൈവത്തിന് ആവശ്യമായത് മനുഷ്യനെല്ലാം ആവശ്യമായത് തന്നെ. ഇപ്പോൾ ദൈവത്തിന് ആഹാരം വേണം. ഇപ്പോൾ മനുഷ്യന് ഇഷ്ടമുള്ള ഏറ്റവും നല്ല ആഹാരം ദൈവത്തിന് കൊടുക്കുക, മനുഷ്യൻ ഇഷ്ടപ്പെട്ടതെല്ലാം ദൈവത്തിന് കാഴ്ച കൊടുക്കുന്നു. അങ്ങനെ ബലിയർപ്പണങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ടതായ മനുഷ്യൻ, മാംസഭുക്കായ മനുഷ്യൻ വിചാരിച്ചിരുന്നത് മാംസവും മേദസ്സും രക്തവുമൊക്കെ ബലിയായി അർപ്പിക്കുക. ഇങ്ങനെ ദൈവത്തെ പ്രീതിപ്പെടുത്താനായി ബലിയർപ്പിക്കുന്ന ഒരു കാഴ്ചപ്പാട് പല മതങ്ങളിലും നിലവിലുണ്ടായിരുന്നു. ഇനി മാംസം ഭക്ഷിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് പുഷ്പ ഫല അതികൾ, പഴങ്ങളും പൂക്കളും ഒക്കെ കാഴ്ചവെച്ച് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തിൻ്റെ പ്രീതി നേടുക, അതിനുവേണ്ടി ബലികൾ അർപ്പിക്കുക എന്നത് മിക്കവാറും എല്ലാ മതങ്ങളിലും നിലവിൽ നിന്നാണ്. അതിപുരാതനമായ മെസോപ്പൊട്ടേമിയൻ മതങ്ങളിലുമുണ്ട് ഇപ്രകാരം ഒരു ബലിയർപ്പണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. അവിടെ ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള ബലി എന്നതിനേക്കാൾ കൂടുതൽ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തന്നെ ഒരു ബലിയർപ്പണത്തിലൂടെയാണ് ആരംഭിച്ചത് എന്ന് കരുതുന്ന ചില മതങ്ങളുണ്ട്. ഒരു ദേവനെ വധിച്ച് ആ ദേവൻ്റെ രക്തത്തിൽ മണ്ണ് കുഴച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുന്ന എനുമായ എലീഷ് എന്ന് പറഞ്ഞ ഒരു ഇതിഹാസ കഥ ബാബിലോണിയിൽ BC 3000 മുതൽ പ്രചാരത്തിലിരുന്നതുണ്ട്. അതുപോലെ പല ബലിയർപ്പണങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുണ്ട്. നമ്മുടെ ഭാരതത്തിൽ തന്നെ പ്രജാപതി യാഗത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് നമുക്കറിയാം. ഈ പ്രപഞ്ച സൃഷ്ടി, പ്രത്യേകിച്ചും മനുഷ്യൻ്റെയും മറ്റെല്ലാ ജീവജാലങ്ങളുടെയും സൃഷ്ടി നടക്കുന്നത് ഒരു ആദി ബലിയിലൂടെയാണ് എന്നും, പ്രജാപതിയുടെ ബലിയിലൂടെ ആ പ്രജാപതിയുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ മനുഷ്യരായി സൃഷ്ടിക്കപ്പെട്ടു എന്നുമുള്ളൊരു കാഴ്ചപ്പാട് പ്രജാപതി യാഗത്തിലും ഉണ്ട്. ഇപ്രകാരമുള്ളൊരു കാഴ്ചപ്പാടിനെക്കുറിച്ച് ഒരു സൂചന വെളിപാട് പുസ്തകത്തിൽ കാണും. ഇന്ന് ലഭിച്ചിരിക്കുന്ന തർജ്ജമയിൽ അതത്ര തന്നെ വ്യക്തമല്ല. ഞാനത് വായിക്കട്ടെ. വെളിപാട് പുസ്തകം 13:8 വാക്യത്തിൽ ഇപ്രകാരമാണ് കാണുന്നത്: വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും അതിനെ ആരാധിക്കും. സർപ്പത്തെ ആരാധിക്കും, സർപ്പത്തിൻ്റെ പ്രതിമയെ ആരാധിക്കും എന്നൊക്കെ പറയുന്നു. ഇവിടെ വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ ലോകസ്ഥാപനം മുതൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്ന സർവരും. ഇപ്പോൾ കുഞ്ഞാടിനെക്കുറിച്ച് പറയുന്നത് ബലിയായി അർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടാണ്. പേരെഴുതുന്നത്, ജീവഗ്രന്ഥത്തിൽ പേരെഴുതുന്നത് നിത്യജീവൻ്റെ അർഹത ഉള്ളതാണ്. പക്ഷേ എപ്പോഴാണ് ഈ പേരെഴുതുന്നത്? ലോകസ്ഥാപനം മുതൽ എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുക. പക്ഷേ ഒറിജിനൽ ഗ്രീക്കിൽ ഈ ലോകസ്ഥാപനം മുതൽ എന്നത് പേരെഴുതുന്നതിനോടോ ബലിയർപ്പണത്തോടോ ഒരുമിച്ച് പോകാവുന്നതാണ്. ഇപ്പോൾ ലോകസ്ഥാപനം മുതൽ വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവരായി ഭൂമിയിൽ വസിക്കുന്നവർ എന്ന് ആണ് തർജ്ജമ ചെയ്യേണ്ടിയിരുന്നത്. ലോകസ്ഥാപനം മുതൽ വധിക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ ജീവഗ്രന്ഥത്തിൽ പേരെഴുതപ്പെടാത്തവർ. അപ്പോഴേ സംശയം നിലനിൽക്കും. പേരെഴുതുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് മുതലാണോ, അതോ വധിക്കപ്പെടുന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് മുതലാണോ? രണ്ടാമത്തതിന് സാധ്യതയുണ്ട്. പല വിവർത്തനങ്ങളിലും അതൊരു ഫുട്നോട്ടാട്ടെങ്കിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആരംഭത്തിൽ തന്നെ ഈ ഒരു ബലിയെക്കുറിച്ചുള്ള ഒരു സൂചന വ്യംഗ്യമായെങ്കിലും കൊടുക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നുള്ള സൂചന ഇതാണ്: യേശുവിൻ്റെ ബലി ഈ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം വിഭാവനം ചെയ്തതാണ്. അപ്പോൾ ദൈവിക പദ്ധതിയുടെ ഭാഗമാണ് ഇത്. പെട്ടെന്നുണ്ടായ ഒരു തീരുമാനമല്ല, ഒരു തീരുമാനത്തിൻ്റെ മാറ്റലുമല്ല. യേശുവിൻ്റെ ബലി എന്നത് ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ദൈവം നിശ്ചയിച്ചതായിരുന്നു. അപ്പോൾ മനുഷ്യവർഗത്തിൻ്റെ സൃഷ്ടിക്ക് മുമ്പ് തന്നെ മനുഷ്യൻ്റെ പാപത്തെയും മനുഷ്യൻ്റെ ദൈവത്തിൽ നിന്ന് അകന്നു പോകലിനെയും അതിന് പരിഹാരമായി അർപ്പിക്കപ്പെടുന്ന ബലിയെക്കുറിച്ചുമുള്ള പദ്ധതി ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിലുണ്ട്. നമുക്കറിയാം ദൈവം നിത്യനാണ്. ദൈവത്തിന് ഇന്നലെയും നാളെയുമില്ല, എന്നും ഇന്നു തന്നെയാണ്. അപ്പോൾ ലോകസ്ഥാപനത്തിന് മുമ്പ് തന്നെ ബലിയർപ്പിക്കപ്പെടുന്ന കുഞ്ഞാടിൻ്റെ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ടവർ. അപ്പോഴാ ബലിയർപ്പണം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ആരംഭം മുതലേ ഉണ്ട്. ഇതാണ് വെളിപാട് പുസ്തകത്തിൽ നമുക്ക് കിട്ടുന്ന സൂചന. അപ്പോഴേ യേശുവിൻ്റെ മരണത്തെ ഒരു ബലിയായി കാണുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ബൈബിളിൽ മൊത്തമായിട്ട് കാണുന്നുണ്ട്. ഇനി നമ്മൾ കടന്നു വരുമ്പോൾ, പ്രത്യേകിച്ചും ഇസ്രായേൽക്കാരുടെ ആരാധനക്രമത്തിലൂടെ കടന്നു പോകുമ്പോൾ അനേകം ബലികളുടെ സൂചനകളുണ്ട്. പ്രത്യേകിച്ചും ലേവിയരുടെ പുസ്തകം 1 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ പലതരം ബലികളെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അവിടെ സമ്പൂർണ്ണ ദഹനബലിയുണ്ട്. മൃഗത്തെ പൂർണ്ണമായി ദഹിപ്പിക്കുകയും രക്തം വെളിവെടുത്തളിക്കുകയും അല്പം പോലും ഭസ്മമല്ലാതെ ബാക്കിയൊന്നും അവശേഷിക്കാത്ത രീതിയിൽ സമ്പൂർണ്ണമായി അർപ്പിക്കുന്ന സമ്പൂർണ്ണ ദഹന ബലിയുണ്ട്, ഹോളോ കോസ്റ്റ് എന്ന് പറയും. ഇതിലൂടെ ബലിമൃഗം മുഴുവനായി ദൈവസന്നിധിയിലേക്ക് പോകുന്നു എന്നാണ് സൂചന. അതല്ലെങ്കിൽ ഭോജന ബലിയുണ്ട്, ഈ മൃഗത്തെ ബലിയർപ്പിക്കുന്നു, രക്തം ബലിപീഠത്തിൽ തളിക്കുന്നു, ഒരു ഭാഗം മാംസം ബലിപീഠത്തിൽ ദഹിപ്പിക്കുന്നു, ഒരു ഭാഗം ബലിയർപ്പിക്കുന്നവ പുരോഹിതനും ഒരു ഭാഗം ബലിയർപ്പകനും സ്വീകരിക്കുന്നു. ഇങ്ങനെ പുരോഹിതനും ദൈവവും ബലിയർപ്പകനും ഒരുമിച്ച് ഒരു മേശയിൽ നിന്ന് ഭക്ഷിക്കുന്നു, അങ്ങനെ രമ്യതയിലേക്ക് എത്തുന്നു. ഇങ്ങനെ സൂചനകളുണ്ട് പല തരത്തിലുള്ള ബലികൾ. ഈ ബലികളെല്ലാം ഒരേ ഒരു കാര്യമാണ് ലക്ഷ്യം വയ്ക്കുക, ദൈവവുമായുള്ള ഐക്യം, ദൈവിക ജീവനുള്ള പങ്കുചേരൽ, ദൈവവുമായുള്ള ഐക്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ബലിയർപ്പണം നടത്തുക. ഈ ബലിയർപ്പണത്തിന് പിന്നിലുള്ള ഒരു ചിന്ത ഇതായിരുന്നു: ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യൻ, ദൈവത്തിന് മുമ്പിൽ സ്വയം നിഷേധിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് വീണ്ടും കടന്നു വരുന്നത് ഒരു പ്രതീകത്തിലൂടെയാണ്. പാപത്തിൻ്റെ കാതൽ ദൈവ നിഷേധം, ദൈവത്തിന് മുമ്പിൽ തന്നെ തന്നെ ഉയർത്തിക്കാട്ടുക, ദൈവതുല്യനാവാൻ ശ്രമിക്കുക, അതാണല്ലോ ആദ്യത്തെ പ്രലോഭനം. നിങ്ങൾ ഈ പഴം തിന്നു, നിങ്ങളുടെ കണ്ണു തുറക്കും, ദൈവത്തെ പോലെയാകും. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും ഛായയിലും സൃഷ്ടിക്കപ്പെട്ടവനാണ് മനുഷ്യൻ. പക്ഷേ ഇവിടെ സർപ്പത്തിൻ്റെ പ്രലോഭനം ഇതാണ്: നിങ്ങളീ പഴം തിന്നാൽ നിങ്ങളുടെ കണ്ണു തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പോൾ ദൈവതുല്യനാകും, അഥവാ ദൈവമായിത്തീരും. ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ദൈവത്തെ നിഷേധിക്കാതെ എനിക്ക് ദൈവമാകാൻ സാധിക്കുകയില്ല. അപ്പോൾ പാപത്തിൻ്റെ കാതൽ ദൈവ നിഷേധമാണ്, എഥീസം എന്ന് പറയാം. അത് താത്വികമായ ദൈവ നിഷേധമാകാം, പ്രായോഗികമായ ദൈവമില്ലാതെ ജീവിക്കുന്നതുമാകാം. എന്തുമാകട്ടെ, പാപത്തിൻ്റെ കാതൽ ദൈവത്തെ നിഷേധിക്കലാണ്, തള്ളിപ്പറയലാണ്. ഇനി എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് മോചനം കിട്ടുക? ഈ മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാനല്ല നീയാണ് പ്രധാനം എന്നേറ്റു പറയണം. അപ്പോഴേ ഞാൻ എന്നെ തന്നെ ഇല്ലായ്മ ചെയ്യണം, ശൂന്യവത്കരിക്കണം. അതിന് ഞാൻ എന്നെ തന്നെ കൊന്നാലേ പറ്റൂ. അപ്പോൾ ജീവൻ രക്തത്തിലാണ് നിലനിൽക്കുന്നത് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ ജീവൻ രക്തത്തിലാണെങ്കിൽ ആ രക്തം ചിന്തുന്നതിലൂടെ ജീവൻ ചിന്തുന്നു, ജീവൻ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുന്നു. പക്ഷേ ഞാൻ എന്നെ തന്നെ കൊല്ലുന്നത് ആത്മഹത്യയാവും, കൊല്ലരുത് എന്ന പ്രമാണത്തിന് വിഘാതമായി നിൽക്കുകയാണ്. എനിക്ക് എന്നെ തന്നെ കൊല്ലാൻ സാധിക്കില്ല, അനുവാദവുമില്ല. അതുകൊണ്ട് ഞാൻ എനിക്ക് പകരം മറ്റൊരു മൃഗത്തെ ബലിയായി അർപ്പിക്കുന്നു. ഇപ്പോൾ എൻ്റെ സ്ഥാനത്ത് ഞാനൊരു മൃഗത്തെ ദൈവത്തിന് സമർപ്പിക്കുന്നു, എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മൃഗം എനിക്ക് വേണ്ടി പരിഹാരമനുഷ്ഠിക്കുന്നു എന്നതാണ് ചിന്ത. ഇതാണ് നമ്മൾ സ്കേപ്പ് ഗോട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പാപം നീക്കുന്ന ബലിയാട് എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിലുള്ളത്. ലേവ്യരുടെ പുസ്തകം 16-ാമത്തെ അധ്യായത്തിൽ പാപത്തെ മാറ്റുന്ന, പാപങ്ങൾ ആവാഹിച്ചെടുക്കുന്ന കുഞ്ഞാടിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ മൃഗത്തെ മനുഷ്യൻ്റെ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ആ മൃഗത്തെ ബലിയർപ്പിക്കുന്നതിലൂടെ മനുഷ്യൻ തന്നെ തന്നെ ബലിയർപ്പിക്കുന്നതായി പരിഗണിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് പ്രതീകമാണ്. ഇപ്രകാരമുള്ള ബലി മൃഗത്തെ അർപ്പിച്ചതുകൊണ്ട് ആരുടെയും പാപം മോചിപ്പിക്കപ്പെടുന്നില്ല. ഇതാണ് ഹെബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ചത്. മൃഗങ്ങളെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് ആവർത്തിച്ച് ബലിയർപ്പിക്കാം, പക്ഷേ എൻ്റെ പാപം പരിഹരിക്കപ്പെടുന്നില്ല, പാപം പരിഹരിക്കപ്പെട്ടു എന്ന് തോന്നൽ പോലും ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പിന്നീട് പറയുക, നിങ്ങൾ എത്രമാത്രം ആയിരക്കണക്കിന് ബലികൾ അർപ്പിച്ചാലും കർത്താവ് പ്രസാദിക്കുകയില്ല. കാളയുടെ മേധസ്സോ മുട്ടാടിൻ്റെ രക്തമോ ഒന്നും കർത്താവിന് പ്രീതികരമാവില്ല, സ്വീകാര്യമാവുകയില്ല. അപ്പോഴേ ബലിമൃഗത്തെ അർപ്പിക്കുന്നതുകൊണ്ട് പാപം പരിഹരിക്കപ്പെടുന്നില്ല. ഈ ഒരു സാഹചര്യത്തിൽ പാപപരിഹാരത്തിന് മറ്റെന്തെങ്കിലും ആവശ്യമായിട്ട് വരുന്നു. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത്, അങ്ങ് ബലികളിലും കാഴ്ചകളിലും പ്രസാദിച്ചില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇതാ അവിടുത്തെ ഹിതം അനുസരിക്കാൻ ഞാനിതാ വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുകയും ദൈവത്തിന് തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുകയും ചെയ്തുകൊണ്ട് പാപത്തിൽ നിന്ന് മോചനം കിട്ടണമെന്നുണ്ടെങ്കിൽ പാപമില്ലാത്ത ഒരുവൻ തന്നെ സ്വയം ബലിയായിത്തീരണം. ദൈവം ദൈവമായിരിക്കുന്നിടത്തോളം കാലം ബലിയർപ്പണം സാധ്യമല്ല. അതുകൊണ്ടാണ് ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുകയും മനുഷ്യൻ്റെ രൂപമെടുക്കുകയും മനുഷ്യ പ്രകൃതി സ്വന്തമാക്കുകയും ചെയ്യുക. ഇങ്ങനെ ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി അവതരിച്ച് മനുഷ്യ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യ പ്രകൃതിയിൽ സ്വയം ബലിയായിത്തീരുന്നു. അവൻ മനുഷ്യൻ ദൈവത്തിന് ബലിയായി അർപ്പിക്കുന്നു. ഇതാണ് ഹെബ്രായ ലേഖനത്തിൽ നമുക്ക് കിട്ടുന്ന വിശദീകരണം. 10-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യത്തിൽ അവനാകട്ടെ പാപങ്ങൾക്ക് വേണ്ടി എന്നേക്കുമായുള്ള ഏക ബലി അർപ്പിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. അപ്പോൾ ദൈവവുമായുള്ള അനുരഞ്ജനം, ഐക്യം സ്ഥാപിക്കപ്പെടുന്നത് യേശുവിൻ്റെ ബലിയിലൂടെയാണ്. അപ്പോഴേ യേശുവിൻ്റെ ബലിക്ക് കൊടുക്കുന്ന വിശദീകരണം ഇതാണ്: യേശുവിൻ്റെ ബലിയിലൂടെ പാപത്തിൽ നിന്ന് നമുക്ക് മോചനം ലഭിക്കുന്നു, യേശുവിൻ്റെ ബലി പാപമോചനത്തിനുള്ള ബലിയായി കാണുന്നു. ഇതോടൊപ്പം യേശുവിൻ്റെ ബലിയെ ഒരു പുതിയ ഉടമ്പടിയുടെ ബലിയായി കൂടി വിശദീകരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ച് പരാമർശമുണ്ടായത് നമുക്കറിയാം, ദൈവം മനുഷ്യനുമായി ഉടമ്പടി ചെയ്തു. അനേകം ഉടമ്പടികളെക്കുറിച്ച് ബൈബിൾ പരാമർശമുണ്ട്. നോഹയുമായി ചെയ്ത ഉടമ്പടി, അബ്രാഹവുമായി ചെയ്ത ഉടമ്പടി, അവസാനം സീനായി മലയിൽ മോശയുടെ നേതൃത്വത്തിൽ വെച്ച് നൽകിയ ഉടമ്പടി, ഇപ്പം നോഹയുമായി, അബ്രാഹവുമായി, അവസാനം മോശ വഴി ഇസ്രായേൽ ജനവുമായി ചെയ്ത ഉടമ്പടി. പക്ഷേ ഈ ഉടമ്പടി, പ്രത്യേകിച്ചും ഇസ്രായേൽ ജനവുമായി സീനായി മലയിൽ ചെയ്ത ഉടമ്പടി ലംഘിക്കപ്പെട്ടു. അതുകൊണ്ട് ദൈവം വീണ്ടും ഒരു ഉടമ്പടി ചെയ്യും എന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങൾ, പ്രവചനങ്ങൾ പഴയ നിയമ പ്രവാചകന്മാരിൽ കാണും. പ്രത്യേകിച്ചും ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം, ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 31-ാമത്തെ അധ്യായം 31-34 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, ഇസ്രായേൽ ഗോത്രത്തോടും യൂദാ ഗോത്രത്തോടും ഞാനൊരു പുതിയ ഉടമ്പടി ചെയ്യുന്ന ദിവസം ഇതാ വരുന്നു. ഞാനവരെ കൈക്കുപിടിച്ച് ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്ന നാളിൽ അവരുടെ പിതാക്കന്മാരോട് ചെയ്ത ഉടമ്പടി പോലെ ആയിരിക്കുകയില്ല അത്. ഞാനവരുടെ കർത്താവായിരുന്നിട്ടും എൻ്റെ ഉടമ്പടി അവർ ലംഘിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു, ആ ദിവസം വരുമ്പോൾ ഞാൻ ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി ഇതായിരിക്കും. എൻ്റെ നിയമം അവരുടെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, അവരുടെ ഹൃദയത്തിലെഴുതും. ഞാൻ അവരുടെ ദൈവവും അവർ എൻ്റെ ജനവുമായിരിക്കും. അപ്പോൾ ഹൃദയത്തിൽ നിക്ഷേപിക്കുന്ന ഒരു ഉടമ്പടി, കൽപ്പലകകളിൽ എഴുതിയതായിരുന്നു പഴയ ഉടമ്പടിയുടെ നിയമങ്ങൾ. അതേസമയം ഇവിടെ പുതിയ ഉടമ്പടിയുടെ നിയമങ്ങൾ കൽപ്പലകളിലായിരിക്കില്ല, ഹൃദയത്തിലായിരിക്കും എഴുതുക. എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഉടമ്പടിയുടെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് നൽകുന്ന ഒരു ഉടമ്പടിയായിരിക്കും ഇത്, പുതിയ ഉടമ്പടി. ഒരു പുതിയ ഹൃദയം നൽകിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രമാണം അനുസരിച്ച് ജീവിക്കാനുള്ള കഴിവ് നൽകിക്കൊണ്ട് ഒരു വിശുദ്ധീകരണത്തിലൂടെ നൽകപ്പെടുന്ന ഒരു ഉടമ്പടിയായിരിക്കും ഒരു പുതിയ ഉടമ്പടി. അങ്ങനെ ലംഘിക്കപ്പെട്ട ഉടമ്പടിയുടെ സ്ഥാനത്ത് അലംഘനീയമായ ശാശ്വതമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും എന്ന് ജെറമിയയിലൂടെ ദൈവം അരുളി ചെയ്തിരുന്നു. ഇത് എസക്കിയേലിലൂടെ വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. എസക്കിയേലിൻ്റെ പുസ്തകം 36-ാമത്തെ അധ്യായം 25-28 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരം കാണും. ഞാൻ നിങ്ങളുടെ മേൽ ശുദ്ധജലം തളിക്കും, നിങ്ങളുടെ എല്ലാ മാലിന്യങ്ങളിൽ നിന്ന് നിങ്ങൾ ശുദ്ധീകരിക്കപ്പെടും, സകല വിഗ്രഹങ്ങളിൽ നിന്ന് നിങ്ങളെ ഞാൻ നിർമ്മലരാക്കും, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസള ഹൃദയം നൽകും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും, നിങ്ങളെ എൻ്റെ കൽപ്പനകൾ കാക്കുന്നവരും നിയമങ്ങൾ പാലിക്കുന്നതിൽ ശ്രദ്ധയുള്ളവരുമാക്കും, നിങ്ങളുടെ പിതാക്കന്മാർക്ക് ഞാൻ കൊടുത്ത ദേശത്ത് നിങ്ങൾ വസിക്കും, നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും. ഇതാണ് പുതിയ ഉടമ്പടിയെക്കുറിച്ച് എസക്കിയേലിലൂടെ പറയുന്നത്. ശുദ്ധജലം തളിക്കും, നിങ്ങളെ ഞാൻ ശുദ്ധീകരിക്കും. പാപമോചനം വഴിയാണ് ഈ ഉടമ്പടി യാഥാർത്ഥ്യമായി തീരുക. ഇനി പാപം ചെയ്യാതിരിക്കാനുള്ള സാധ്യത അതൊരു പുതിയ ഹൃദയം നൽകിക്കൊണ്ടാണ്. ശുദ്ധജലം തളിച്ചു പാപത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു, പുതിയ ഹൃദയം നൽകിക്കൊണ്ട് പുതിയ ജീവിതം നയിക്കാനായിട്ട് ശക്തി നൽകുന്നു. ഇങ്ങനെ ഒരു പുതിയ ഉടമ്പടി ഉണ്ടാകും, പാപത്തിൽ നിന്ന് മോചനം ലഭിക്കും, ദൈവജനമായി തുടരാൻ സാധിക്കും, എന്നേക്കും നിലനിൽക്കുന്ന ഒരു ഉടമ്പടി ദൈവം ഉണ്ടാക്കും എന്ന വാഗ്ദാനം പ്രവാചകന്മാരിലൂടെ നൽകപ്പെട്ടിരുന്നു. ഈ പ്രവചനങ്ങളുടെ എല്ലാം പൂർത്തീകരണമാണ് യേശുവിൻ്റെ മരണം എന്ന് യേശു തന്നെ എടുത്തു പറയുന്നുണ്ട്. അത് അന്ത്യ അത്താഴവേളയിൽ യേശു വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ കാണും. 22-ാമത്തെ അധ്യായം ലൂക്ക എഴുതിയ സുശേഷം 22-ാമത്തെ അധ്യായം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. 19-21 വരെയുള്ള വാക്യങ്ങൾ. അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാണ്, എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവൻ. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടി, പാപമോചനത്തിനു വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിയാണ് യേശുവിൻ്റെ മരണം എന്ന് ഇവിടെ എടുത്തു പറയുകയായി. ഈ മരണം അടയാളങ്ങളിലൂടെ ഒരു യാഥാർത്ഥ്യമാക്കുന്നു, കൂതാശയായി ഇവിടെ സ്ഥാപിക്കപ്പെടുന്നു. ഇവിടെ അടയാളങ്ങളിലൂടെ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും അടയാളത്തിലൂടെ സംഭവിച്ച യേശുവിൻ്റെ ബലി പിറ്റേ ദിവസം യഥാർത്ഥത്തിൽ കുരിശിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോഴേ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ കുരിശു മരണം ഒരു ബലിയർപ്പണമായിരുന്നു. എല്ലാ ബലികളെയും പൂർത്തിയാക്കുന്ന, എല്ലാ ബലികളിലൂടെയും ലക്ഷ്യം വെച്ചിരുന്ന പാപമോചനം സാധ്യമാക്കുന്ന ബലിയർപ്പണമായി ഇവിടെ കാണുന്നു. അതോടുകൂടി അതൊരു പുതിയ ഉടമ്പടിയുടെ സ്ഥാപനവുമാവുകയാണ്. പുതിയ ഉടമ്പടിയിലൂടെ പാപമോചനം ലഭിക്കുന്നു. ആ പുതിയ ഉടമ്പടിയുടെ ബലിയാണ് യേശുവിൻ്റെ ബലിയർപ്പണം. മറ്റൊന്നുകൂടി യോഹന്നാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 13-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ അന്ത്യ അത്താഴം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മറ്റു സുവിശേഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. നമുക്കറിയാം യേശുവിൻ്റെ അന്ത്യത്താഴം എല്ലാ സുവിശേഷന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തുന്നതിൽ മത്തായ്, മർക്കോസ്, ലൂക്ക മൂന്ന് സുവിശേഷന്മാരും വിശുദ്ധ കുർബാനയുടെ സ്ഥാപനത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുക. അപ്പവും വീഞ്ഞും അവർക്ക് പങ്കുവച്ചു കൊടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാകുന്നു, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടി രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ കുർബാന സ്ഥാപിക്കുന്ന ആ സംഭവത്തിനാണ് സമാന്തര സുവിശേഷന്മാർ പ്രാധാന്യം കൊടുക്കുന്നത്. എന്നാൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. യോഹന്നാൻ സുവിശേഷത്തിൽ അപ്പവും വീഞ്ഞും കൊടുത്ത് അപ്പവും വീഞ്ഞും യേശുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുന്ന ആ സംഭവം രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അതിനു പകരം ആറാമത്തെ അധ്യായത്തിൽ സുദീർഘമായ ഒരു വിശദീകരണമുണ്ട്. യേശു തൻ്റെ ശരീരം ആഹാരമായി നൽകുമെന്നും യഥാർത്ഥ ഭക്ഷണം യേശുവിൻ്റെ ശരീരമാണെന്നും യേശുവിൻ്റെ ശരീരം ഭക്ഷിക്കാത്തവർക്ക് ജീവൻ ഉണ്ടാവുകയില്ല എന്നും എൻ്റെ ശരീരം യഥാർത്ഥ ഭക്ഷണമാണ്, എൻ്റെ രക്തം യഥാർത്ഥ പാനീയമാണ് എന്നൊക്കെ ദീർഘമായി പഠിപ്പിക്കുന്ന ആറാമത്തെ അധ്യായം. പക്ഷേ ഇവിടെ യോഹന്നാൻ കൊടുക്കുന്നത് മറ്റൊന്നിനാണ് പ്രാധാന്യം. ഇപ്പോൾ യോഹന്നാൻ ഇവിടെ അന്ത്യത്താഴവേളയിൽ ശിഷ്യന്മാരുടെ പാദം കഴുകുന്ന ഒരു സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പാദം കഴുകുന്നത് അത്താഴവേളയിൽ തൻ്റെ മേലങ്കി മാറ്റിവെച്ച് അടിമയുടെ അരക്കച്ച ചുറ്റി ശിഷ്യന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തി കാല് കഴുകാൻ തുടങ്ങുന്നു. പാദം കഴുകാൻ ചെല്ലുമ്പോൾ പത്രോസ് തടസ്സം പറയുകയാണ്. യോഹന്നാൻ 13:8-9 അപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ഒരിക്കലും എൻ്റെ പാദം കഴുകരുത്. യേശു പറഞ്ഞു, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല. നിന്റെ കാല് കഴുകുന്നില്ലെങ്കിൽ, പാദം കഴുകുന്നില്ലെങ്കിൽ എന്നല്ല യേശു പറയുക, ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ. പത്രോസ് തടഞ്ഞത് യേശു ഗുരു ശിഷ്യൻ്റെ പാദം കഴുകുന്നതായിരുന്നു. പക്ഷേ ഈ പാദം കഴുകൽ ഒരു പ്രതീകമാണെന്നും യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് കാലിലെ പൊടി തട്ടിക്കളയുക എന്നുള്ളതല്ല, അതിനേക്കാൾ വളരെയേറെ ആഴമേറിയ ഒരു സംഭവമാണെന്നും യേശു അവരെ പഠിപ്പിക്കുകയാണ്. ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ എന്തു കഴുക്കലിനെക്കുറിച്ചാണ് ഇത് പറയുക? യേശു ശിഷ്യനെ മൊത്തമായി കഴുകുകയാണ്, അഥവാ അവൻ്റെ പാപത്തിൽ നിന്നെ കഴുകി ശുദ്ധീകരിക്കുകയാണ്. യേശുവിൽ പങ്കില്ലാതായി പോകുന്നു, കഴുകപ്പെടുന്നില്ല എങ്കിൽ. എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നീ പാപത്തിൽ തന്നെ തുടരും, നിനക്കും ദൈവിക ജീവനിൽ പങ്കുചേരാൻ സാധിക്കുകയില്ല. അപ്പോഴേ ദൈവിക ജീവനിലേക്ക് പങ്കു നൽകുന്ന ഒരു വലിയ കഴുകലാകുന്നു ഇത്. അപ്പോൾ യേശു ശിഷ്യൻ്റെ പാദം കഴുകുന്നത് കുരിശിലെ രക്തം വഴി ശിഷ്യ സമൂഹത്തിന് ജീവൻ നൽകുന്നതിൻ്റെ ഒരു സൂചനയാണ്. ചുരുക്കത്തിൽ യേശു തന്നെ വിശദീകരിക്കുന്നു, തൻ്റെ മരണം ബലിയാണ്, പാപമോചനത്തിന് വേണ്ടിയുള്ള ബലി. അനേകരുടെ പാപമെന്ന് പറയും, അനേകരുടെയല്ല, എല്ലാവരുടെയും. ലോകത്തിൻ്റെ മുഴുവനും പാപത്തിന് പരിഹാരമായി അർപ്പിക്കപ്പെടുന്ന ബലിയാണ് യേശുവിൻ്റെ മരണം. ഈ ബലിയർപ്പണത്തിലൂടെ എന്താണ് സംഭവിക്കുക? ഏറ്റവും പ്രധാനമായി സംഭവിക്കുന്ന പാപമോചനം തന്നെയാണ്. ഇതുവരെ അനേകം ബലികൾ ആവർത്തിച്ച് അർപ്പിക്കുകയും ഒരിക്കലും യാഥാർത്ഥ്യമാവുകയും ചെയ്യാതിരുന്ന ആ പാപമോചനം യേശുവിൻ്റെ ഏക ബലിയിലൂടെ യാഥാർത്ഥ്യമായിത്തീരുന്നു. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 7:27 നമ്മൾ ഇപ്രകാരം കാണും, അവൻ തന്നെ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നേക്കുമായി ഒരിക്കൽ ബലിയായി അർപ്പിച്ചിരിക്കുന്നു. യേശു കാളക്കിടാങ്ങളെയല്ല അർപ്പിക്കുക. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പുരോഹിതനാവുകയുമില്ലായിരുന്നു. യഹൂദരുടെ നിയമപ്രകാരം, യഹൂദ നിയമപ്രകാരം ലേവി ഗോത്രത്തിൽപ്പെട്ടവനെ പുരോഹിതനാകാൻ സാധിക്കൂ. യേശു ദാവീദിൻ്റെ അഥവാ യൂദായുടെ ഗോത്രത്തിൽ ജനിച്ചവനാണ്. അതുകൊണ്ട് നിയമപ്രകാരം പുരോഹിതനാകാൻ സാധിക്കുമായിരുന്നില്ല. യേശു ഒന്നും ബലിയർപ്പിക്കുകയും ചെയ്തില്ല. അതേസമയം യേശു ലേവി ക്രമപ്രകാരമല്ല, മെൽക്കിസദേക്കിൻ്റെ ക്രമപ്രകാരം തന്നെ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് നിത്യപുരോഹിതനായി മാറുന്നു. അപ്പോൾ യേശുവിലൊരു പുതിയ പൗരോഹിത്യം, യേശുവിലൊരു പുതിയ ബലി സംജാതമാവുകയാണ്. ഈ പൗരോഹിത്യത്തിലൂടെയും ബലിയിലൂടെയും സംഭവിക്കുന്നത് മനുഷ്യന് ദൈവവുമായി രമ്യതയിലെത്തുന്നു, സ്വർഗവാതിൽ തുറക്കപ്പെടുന്നു, യേശു പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനാകുന്നു ബലിയർപ്പണത്തിലൂടെ. നമുക്കറിയാം ജെറൂസലം ദേവാലയത്തിൽ അതിവിശുദ്ധ സ്ഥലം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടായിരുന്നു. അവിടെ ആരംഭത്തിൽ ഉടമ്പടിയുടെ പേടകം സൂക്ഷിച്ചിരുന്നു. ഉടമ്പടിയുടെ പേടകം നഷ്ടപ്പെട്ട പ്രവാസത്തിന് ശേഷം അവിടെ പേടകമുണ്ടായിരുന്നില്ല. പക്ഷേ ആണ്ടിലൊരിക്കൽ പേടകം ഇരുന്ന സ്ഥലത്തെ പാറയിൽ അവർ ബലിയർപ്പിക്കുമായിരുന്നു. ആണ്ടിലൊരിക്കൽ മാത്രമേ പ്രധാന പുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്തേക്ക് വിരിയിലൂടെ കടന്നു പോകുമായിരുന്നുള്ളൂ. പക്ഷേ യേശു ചെയ്യുന്നത് അതിവിശുദ്ധ സ്ഥലമാകുന്ന ജെറൂസലത്തെ അതിവിശുദ്ധ സ്ഥലത്തേക്കല്ല, ആ അതിവിശുദ്ധ സ്ഥലം എന്തിൻ്റെ പ്രതീകമായിരുന്നോ ആ ദൈവിക സാന്നിധ്യത്തിലേക്കാണ് യേശു കടന്നു ചെല്ലുന്നത്. അത് കാളക്കിടാങ്ങളുടെ രക്തവും കൊണ്ടല്ല, സ്വന്തം രക്തത്തിലൂടെ. അത് യോഹന്നാൻ സുവിശേഷം പറയും ഉയർത്തപ്പെടുകയാണ് കുരിശിൽ. ഹെബ്രായ ലേഖനത്തിൽ പറയും യേശുവിൻ്റെ മരണത്തിലൂടെ യേശു സ്വയം ബലിയായർപ്പിച്ച് തൻ്റെ ശരീരമാകുന്ന വിരിയിലൂടെ പിതാവിൻ്റെ അടുക്കിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ കുരിശു മരണം ബലിയാണ്, മനുഷ്യനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്ന ബലി. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ പറുദീസായ്ക്ക് പുറത്താക്കപ്പെടുന്ന മനുഷ്യൻ്റെ കഥ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അരുതാത്തത് ചെയ്ത് കൽപ്പന ലംഘിച്ച് ദൈവത്തിൽ നകുന്ന മനുഷ്യൻ ഇനി ജീവൻ്റെ വൃക്ഷത്തിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കാനായി അവനെ പുറത്താക്കിയെന്നാണ് പറയുക. അങ്ങോട്ട് കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി വാതിലടച്ചു. വാതിൽക്കൽ കെറൂബുകളെ കാവൽ നിർത്തി ആത്മേയ ഖഡ്ഗവും തീ ജ്വലിക്കുന്ന വാളും അവിടെ ഏർപ്പെടുത്തി. ഇങ്ങനെ ഒരിക്കലും ഇനി പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന രീതിയിൽ അടച്ച ഈ പറുദീസായിലേക്ക്, ദൈവിക സന്നിധിയിലേക്ക് യേശുവിലൂടെയാണ് കടന്നു വരിക. യേശുവിൻ്റെ മരണം വഴി അടയ്ക്കപ്പെട്ടിരുന്ന പറുദീസയുടെ വാതിൽ തുറക്കുന്നു. ദൈവിക സാന്നിധ്യത്തിലേക്ക് മനുഷ്യന് പ്രവേശനം സാധ്യമാകുന്നു. അപ്പോഴ് യേശുവിൻ്റെ മരണം ബലിയാണ്, മനുഷ്യനെ ദൈവവുമായി രമ്യതപ്പെടുത്തുന്ന ബലിയാണ്. ആ ബലിയർപ്പണത്തിലൂടെ യേശു നിത്യപുരോഹിതനായിത്തീരുന്നു. ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ട ബലി. യേശുവിൻ്റെ ബലി ഇനി ഒരിക്കലും ആവർത്തിക്കേണ്ടതില്ല. ഒരിക്കൽ അർപ്പിക്കപ്പെട്ട ബലി, അതിലൂടെ സമ്പൂർണ്ണമായ പാപമോചനം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ടൊരു ബലിയർപ്പണം ആവർത്തിക്കേണ്ടതില്ല. അപ്പോഴെന്താണ് കത്തോലിക്കാ ദേവാലയങ്ങളിൽ ദിവസം തോറും നടക്കുന്ന ബലി എന്ന് ചോദിക്കാറുണ്ട്. പല പ്രോട്ടസ്റ്റൻ്റ് സഭകളും ഇതിനെ ബലിയായി കാണാറുമില്ല. കത്തോലിക്കാ ദേവാലയങ്ങളിൽ അർപ്പിക്കപ്പെടുന്ന ബലി യേശുവിൻ്റെ ബലിയുടെ ആവർത്തനമല്ല. യേശുവിൻ്റെ ബലിയിൽ ഇന്ന് നമ്മൾ സജീവമായി സന്നിഹിതരാകുക അഥവാ പങ്കുചേരുക, അതിനുള്ള അവസരം മാത്രമാണ്. എൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിങ്ങളിത് ചെയ്യണമെന്ന് പറയുമ്പോൾ യേശു ചെയ്ത അതേ പ്രവൃത്തി ഇവിടെ നമുക്ക് സജീവമായി പങ്കെടുക്കത്തക്ക രീതിയിൽ സന്നിഹിതമാവുകയാണ്. നമ്മൾ അന്ന് യേശുവിനോട് അന്ത്യത്താഴ്വേളയിലായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ കുരിശുചുവട്ടിൽ നിന്ന് അതേ സംഭവത്തിൽ ഇന്ന് നമ്മൾ പങ്കുചേരുന്നു. കാലത്തിനതീതമായി നിൽക്കുന്ന യേശുവിൻ്റെ ബലിയിൽ ഇന്ന് പങ്കെടുക്കാനൊരു അവസരമൊരുക്കുകയാണ് ദേവാലയത്തിൽ ബലിയർപ്പണങ്ങളിലൂടെ നടക്കുന്നത്. ഈ ബലിയർപ്പണത്തിലൂടെ സംഭവിക്കുന്നത് യേശുവിൻ്റെ യേശു നൽകുന്ന ദൈവിക ജീവനിലേക്ക് നമ്മൾ പങ്കുചേരുകയാണ്. അപ്പോഴേ യേശു തൻ്റെ കുരിശു മരണത്തിലൂടെ നമുക്ക് നൽകുന്നത് നിത്യജീവനുള്ള പങ്കുചേരൽ, പിതാവിൻ്റെ സന്നിധിയിലേക്കുള്ള പ്രവേശം, ദൈവിക സാന്നിധ്യത്തിലുള്ള കടന്നുവരവ്, ഈ ഒരു രമ്യത, അനുരഞ്ജനം, ഇതാണ് നമുക്ക് യേശുവിൻ്റെ കുരിശിലൂടെ ലഭ്യമായത്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കരുണയും സ്നേഹനിധിയുമായ ദൈവമേ, അങ്ങയുടെ പുത്രൻ്റെ മരണത്തിലൂടെ ഞങ്ങളെ അങ്ങയുടെ സന്നിധിയിലേക്ക് പ്രവേശിക്കാൻ അനുവദിക്കുകയും അങ്ങയുടെ ജീവനിൽ ഞങ്ങൾക്ക് പങ്കു നൽകുകയും ചെയ്ത ആ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് യേശുനാഥൻ പഠിപ്പിച്ചു. അതേസമയം യേശുനാഥൻ തന്നെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ജീവൻ അർപ്പിച്ചു. പാപം മൂലം ശത്രുക്കളായിരുന്ന ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ ഏകജാതിന് നൽകാൻ പിതാവെ അവിടെ തയ്യാറായപ്പോൾ അവിടുത്തെ സ്നേഹത്തിൻ്റെ പാരമ്യം പ്രകടമാക്കുകയായിരുന്നു. യേശുവിൻ്റെ മരണം ബലിയർപ്പണമാണെന്ന് പറയുമ്പോഴും അവിടുത്തെ വലിയ സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്തമായ പ്രകടനമായി ഞങ്ങളതിനെ മനസ്സിലാക്കുന്നു. തൻ്റെ ഏകജാതിന് നൽകാൻ മാത്രം ദൈവം അത്രയേറെ ലോകത്തെ സ്നേഹിച്ചു എന്ന് യോഹന്നാൻ സുവിശേഷകൻ ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്നു. പിതാവേ, ഈ വലിയ സ്നേഹത്തിന് നന്ദി. ആ നന്ദി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാക്കാൻ, പ്രാവർത്തികമാക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ജീവിതം യേശുവിൻ്റെ ബലിയോട് ചേർത്ത് ഒരു ബലിയായി അങ്ങേക്ക് സമർപ്പിക്കുവാൻ അവിടെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.